2025 ഒക്ടോബർ 19 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിൻ്റെ വാരാന്തി കൗമുദിയുടെ 3 പേജിൽ നിന്നും വായിക്കുന്നു രാഹുൽ. സുന്ദർബൻ എന്ന സ്വർഗതീരം. സുരേന്ദ്രൻ ചീക്കിലോട് എഴുതുന്നു. ഭൂമിയുടെ വൃക്കകളെന്നാണ് കണ്ടൽക്കാടുകളെ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി പടർന്നു കിടക്കുന്ന യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിച്ച സുന്ദർബൻ വനങ്ങളിലേക്ക് ഒരു തീർത്ഥയാത്ര. സുന്ദർബൻസ് ജിയോഗ്രാഫി ക്ലാസുകളിൽ പലപ്പോഴും ആവർത്തിക്കപ്പെടുന്ന പദം. ലോകത്തെ ഏറ്റവും വലിയ കണ്ടൽ വനമായ സുന്ദർബൻസ് കടുവകൾ മാത്രം ജീവിക്കുന്ന ഒരേ ഒരു കണ്ടൽ വനം കൂടിയാണ്. 10,000+ ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ബംഗാൾ ഉൾക്കടലിന്റെ ഓരം ചേർന്ന് ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി വ്യാപിച്ചു കിടക്കുന്ന മാന്ത്രികവും നിഗൂഢവുമായ ഭൂപ്രദേശം. 40% ഇന്ത്യയിലും 60% ഭൂഭാഗം ബംഗ്ലാദേശിലുമായി വിന്യസിക്കപ്പെട്ടിരിക്കുന്ന യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിച്ച അപൂർവ ജൈവ വൈവിധ്യ മേഖല. ഗംഗ ബ്രഹ്മപുത്ര നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന എക്കൽ മണ്ണ് ചേർന്നുണ്ടായ ഗംഗ ഡെൽറ്റയുടെ ഭാഗം കൂടിയാണ് ഇവിടം. കണ്ടൽ വനങ്ങളുടെ രാജ്ഞിപദം അലങ്കരിക്കുന്ന ഏറ്റവും വലിയ കണ്ടൽ വൃക്ഷമാണ് സുന്ദരി. ഈ വൃക്ഷങ്ങളുടെ നിറസാന്നിധ്യമാണ് ഈ പ്രദേശത്തിന് സുന്ദർബൻ എന്ന പേര് വരാനിടയാക്കിയത്. സുന്ദരി വൃക്ഷം മുതൽ ഗോരാൻ, കങ്കാര, ദുണ്ടൻ തുടങ്ങിയ കുറ്റിച്ചെടികൾ വരെ 60+ വിഭാഗങ്ങളിൽപ്പെടുന്ന ഇടതൂർന്നു വളരുന്ന കണ്ടൽ ചെടികൾ സുന്ദർബൻ സാമ്രാജ്യത്തിൻ്റെ കൊടിയടയാളമായി രാജകീയ പ്രൗഢിയോടെ വിഹരിക്കുന്ന വംശനാശം നേരിടുന്ന റോയൽ ബംഗാളി കടുവകൾ, അപൂർവ ജനുസുകളിൽപ്പെട്ട മാനുകൾ, കരടികൾ, ഉത്തരേന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന ചെറിയ ഇനം ആൾക്കുരങ്ങുകൾ, ഈനാമ്പേച്ചികൾ, ഉപ്പുവെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന മുതലകൾ, ഗംഗാ ഡോൾഫിനുകൾ, ജന്തുവിഭാഗങ്ങൾ, 365 പക്ഷികൾ, 11 ആമകൾ, രാജവെമ്പാല ഉൾപ്പെടെ 30 പാമ്പുവർഗ്ഗങ്ങൾ, 350 മത്സ്യങ്ങൾ, 210 ചിത്രശലഭങ്ങൾ തുടങ്ങി സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയത് 2626 ജീവജാലങ്ങളുടെ ആവാസ ഗേഹമാണ് ഇവിടം. ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ. സുന്ദർബൻ വനങ്ങളിലേക്കുള്ള തീർത്ഥയാത്ര ഒരു ദിവാസ്വപ്നമായി മനസ്സിൽ കനീഭവിച്ചു കിടക്കുമ്പോഴാണ് ടൂറിസ്റ്റുകൾക്ക് മാത്രമായുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിനിന്റെ സുന്ദർബൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള 11 നീളുന്ന ഒരു യാത്ര തരപ്പെടുന്നത്. സുന്ദർബൻ കൂടാതെ കൊൽക്കത്തയിലെ വിക്ടോറിയ മെമ്മോറിയൽ, ബിർള പ്ലാനറ്റേറിയം, ഇന്ത്യൻ മ്യൂസിയം, മദർ തെരേസയുടെ പുണ്യഗേഹം, ഒഡീസയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രം, നന്ദൻ കണ്ണൻ സുവോളജിക്കൽ പാർക്ക്, വിശാഖപട്ടണത്തെ കൈലാസഗിരി, ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക്, സബ് മറൈൻ മ്യൂസിയം, ബോറ ഗുഹകൾ, അരാക്കുവാലി, ഒട്ടേറെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും യാത്രയിൽ ഉൾപ്പെടുന്നു. ഓരോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾക്കും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ വണ്ടി നിർത്തി ബസ്സുകളിലും മറ്റ് വാഹനങ്ങളിലുമായി വിനോദസഞ്ചാരികളെ അതത് കേന്ദ്രങ്ങളിൽ എത്തിക്കും. അവിടെയുള്ള കാഴ്ചകൾ കണ്ട സഞ്ചാരികളെ ട്രെയിനിലേക്ക് തന്നെ തിരിച്ചെത്തിച്ച് അടുത്ത കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന രീതിയിലാണ് യാത്രയുടെ ക്രമീകരണം. കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയ ഞങ്ങൾ ബംഗാളിലെ സൗത്ത് 24 പർഗന ജില്ലയിലൂടെ 3 മണിക്കൂറോളം സഞ്ചരിച്ച് എല്ലാ റോഡുകളിലും അവസാനിക്കുന്ന ഗോഡ്കാളി എന്ന കൊച്ചു പട്ടണത്തിലെത്തി. ലോകത്തെ ഏറ്റവും വലിയ കണ്ടൽ വനങ്ങളിലേക്കുള്ള ഒരു സുപ്രധാന പ്രവേശന കവാടമാണ് ഗോഡ്കാളി ഫെറിഘട്ട്. ഫെറിഘട്ടിൽ ഞങ്ങളെ എതിരേറ്റത് കണ്ടൽ വനങ്ങളിലേക്കുള്ള യാത്രയ്ക്കായി അണിഞ്ഞൊരുങ്ങി ചായം തേച്ച് നിൽക്കുന്ന ആഡംബര ബോട്ടുകളിലായിരുന്നു. വിശാലമായ നദീപരപ്പിലൂടെ 2 മണിക്കൂറോളം സഞ്ചരിച്ചപ്പോൾ കിഴക്ക് ഭാഗത്ത് കണ്ടൽ വനങ്ങളുടെ രാജവീഥികൾ കുറേച്ചെ ദൃശ്യമായി തുടങ്ങി. ബോട്ടിറങ്ങി കണ്ടൽ സാമ്രാജ്യത്തിലേക്ക് കാലെടുത്ത് വച്ചപ്പോൾ തന്നെ ചീവീടുകളുടെയും പക്ഷികളുടെയും മധുരഗീതങ്ങൾ. ഗോസഭ ദ്വീപിലെ കണ്ടൽ വനങ്ങൾക്ക് നടുവിലുള്ള ഒരു ഹോം സ്റ്റേയിലാണ് താമസമൊരുക്കിയിരുന്നത്. ടൂറിസ്റ്റുകളെ വരവേൽക്കാൻ കണ്ടൽ വനങ്ങളുടെ വായ്മുഖത്തെ ചതുപ്പ് നിലങ്ങൾ, ഒട്ടേറെ ഹോം സ്റ്റേകളും കച്ചവട കേന്ദ്രങ്ങളും ചെറിയ രീതിയിലുള്ള വിനോദോപാധികളുമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. സന്ധ്യ മയങ്ങിയാൽ മിക്ക ഹോം സ്റ്റേകളിലും ടൂറിസ്റ്റുകൾക്കായി വാദ്യഘോഷ ആഘോഷങ്ങളോടെയുള്ള ബംഗാളി പരമ്പരാഗത നൃത്തരൂപങ്ങളും മറ്റ് കലാപരിപാടികളും അരങ്ങേറും. തദ്ദേശീയരായ ഗ്രാമീണ ജനങ്ങളുടെ ഒരു ജീവനോപാധിയാണത്. കാടുകൾ പാടുമ്പോൾ നമുക്കുറങ്ങാം എന്ന് അർത്ഥം വരുന്ന ഒരു ബംഗാളി തനത് നൃത്തരൂപത്തിന്റെ ഈരടി അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകുന്നു. ചീവീടുകളുടെ അകമ്പടി സംഗീതത്തോടെയുള്ള ഹോം സ്റ്റേയിലെ അന്ത്യുറക്കം. ബംഗാളി കടുവകൾ. നേരം പുലർന്നപ്പോൾ നാടൻ പ്രഭാതഭക്ഷണവും കഴിച്ച് എല്ലാവരും ആവേശത്തോടെ യാത്രയ്ക്കൊരുങ്ങി. ഞങ്ങൾക്കായി ഏർപ്പെടുത്തിയ ബോട്ടുകൾ നിരനിരയായി ജെട്ടിയിൽ അണിനിരന്നു. പ്രകൃതി സ്നേഹികൾക്കും ടൂറിസ്റ്റുകൾക്കും സുന്ദർബൻ ജൈവ വൈവിധ്യ മേഖലയെ നേരിട്ട് അനുഭവിക്കാനും ജന്തു ജീവജാലങ്ങളെ ഏറ്റവും നന്നായി അടുത്ത് കാണുവാനുമായി ഫലഭാഗങ്ങളിലായി പ്രകൃതി പഠന കേന്ദ്രങ്ങളും ഉയരം കൂടിയ വാച്ച് ടവറുകളുമുണ്ട്. ഇവയെ കേന്ദ്രീകരിച്ചുള്ള ബോട്ട് ജെട്ടികളാണ് ബോട്ട് യാത്രയിലെ ഇടത്താവളങ്ങൾ. സുന്ദർബൻ ടൈഗർ റിസർവ് കേന്ദ്രമാക്കിയുള്ള ഞങ്ങളുടെ യാത്രയിലെ 1 ഡെസ്റ്റിനേഷൻ ദോബാങ്ക് ഫോറസ്റ്റ് ക്യാമ്പായിരുന്നു. അടുത്ത ഫോറസ്റ്റ് ക്യാമ്പായ സുധന്യകാളിയിൽ ഞങ്ങളെ വരവേൽക്കാനായി കണ്ടൽ വൃക്ഷങ്ങളുടെ ചില്ലകളിലും കെട്ടിടങ്ങളിലും മുകളിലുമായി ധാരാളം കുരങ്ങുകൾ കാത്തുനിൽപ്പുണ്ടായിരുന്നു. തുടർന്നങ്ങോട്ട് സുന്ദർബൻ ജൈവ വൈവിധ്യ മേഖലകളെ പ്രതിനിധീകരിക്കുന്ന സജിനി ഖാലി, പീർഖാലി, ഗസി ഖാലി, നൊബാൻഗി, ബോൻബീബി, വരാണി, ദേബിൾ വരാണി തുടങ്ങിയ നിരവധി ക്യാമ്പുകളും അനുബന്ധമായുള്ള വാച്ച് ടവറുകളും കയറിയിറങ്ങി. സുന്ദർബനിലെ ഒരു വനം വകുപ്പ് റിസർച്ച് ഓഫീസറായിരുന്നു ഗൈഡായി കൂടെ. ലളിതമായ ഇംഗ്ലീഷിൽ സുന്ദർബൻ മേഖലകളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നതിനിടയിലും യാത്രക്കാരിൽ പലരും ബൈനോക്കുലറുകളും ക്യാമറകളുമായി നദിക്ക് ഇരുവശങ്ങളിലുമുള്ള കണ്ടൽക്കാടുകൾ നിരീക്ഷിക്കുകയായിരുന്നു. ബംഗാളി റോയൽ കടുവകളെ തിരക്കി ബൈനോക്കുലറുകളുമായി ടവറുകളിൽ നിന്ന് ടവറുകളിലേക്ക് നീങ്ങുന്നവരുടെ നിരാശാഭരിതമായ മുഖം കാണുമ്പോൾ ഗൈഡിന്റെ മുഖത്ത് മിന്നിമറിയുന്ന പുച്ഛം കലർന്ന ഭാവത്തിൽ എന്തോ പന്തികേട് രുചിച്ച ഞാൻ സ്വകാര്യമായി കാര്യം തിരക്കി. ബംഗ്ലാദേശിലും ബംഗാളിലുമായി 10,000+ ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന സുന്ദർബൻ മേഖലയിൽ ഏറ്റവും പുതിയ പഠനം അനുസരിച്ച് ആകെ 180 കടുവകളെയുള്ളൂ. അതിൽ 106 ബംഗ്ലാദേശ് മേഖലയിലാണ്. കേവലം 74 കടുവകൾ മാത്രമാണ് നമ്മുടെ ഭാഗത്ത്. നമ്മളെപ്പോലെ പാസ്പോർട്ടും വിസയും ഒന്നും വേണ്ടാത്തതുകൊണ്ട് അവ ബംഗ്ലാദേശിലും ഇന്ത്യയിലുമായി മാറി മാറി കറങ്ങി നടക്കുകയാകും. ഭൂമിയുടെ വൃക്കകൾ. ഭൂമിയുടെ വൃക്കകളിലൊന്നാണ് കണ്ടൽക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിൽ വൃക്കകൾ ചെയ്യുന്ന ജോലി തന്നെയാണ് ഭൂമിയിൽ കണ്ടൽക്കാടുകളും ചെയ്യുന്നത്. ഒഴുകിയെത്തുന്ന ജലത്തിലെ മാലിന്യങ്ങൾ ശേഖരിച്ച് ശുദ്ധീകരിച്ച് അവ അടിമുഖത്തേക്ക് ഒഴുക്കുന്നു. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുകയും ജീവദായകമായ ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്ത് വായു ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. വൈവിധ്യമാർന്ന സസ്യങ്ങളും ജന്തുക്കളും സൂക്ഷ്മജീവികളും വിവിധതരം മത്സ്യങ്ങളും ഞണ്ടുകളുമൊക്കെ ചേർന്ന് ഒരു ആവാസ വ്യവസ്ഥയാണിത്. വേലിയേറ്റ സമയത്ത് വെള്ളത്തിനുമീതെ പൊങ്ങി നിൽക്കുന്ന വായു വേരുകൾ വഴിയാണ് കണ്ടൽ മരങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ട് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്നത്. നദികളിൽ നിന്നെത്തുന്ന ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണും വേലിയേറ്റ സമയത്ത് കടലിൽ നിന്ന് അടിഞ്ഞു കയറുന്ന ധാതുലവണങ്ങളും മറ്റ് പോഷക പദാർത്ഥങ്ങളും കണ്ടൽക്കാടുകളെ ഏറ്റവും മികച്ച ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നു. കരയുടെ ഉൾഭാഗത്തേക്ക് കടന്നുകയറി പരസ്പരം ബന്ധിച്ചും വേർപിരിഞ്ഞും ഒഴുകുന്ന പുഴകളുടെയും കായലുകളുടെയും തോടുകളുടെയും ചെറിയ ചെറിയ മറ്റ് ജലാശയങ്ങളുടെയും സാന്നിധ്യം സുന്ദർബൻ വനമേഖലകൾക്കുള്ളിൽ തന്നെ വ്യത്യസ്തമായ ജൈവ മേഖലകൾ തീർക്കുന്നു. ജനവാസമില്ലാത്തവ അടക്കമുള്ള 38+ ദ്വീപുകളുണ്ട് ഇവിടെ. മുഗൾ ഭരണ കാലഘട്ടത്തിലാണ് സുന്ദർബൻ തീരങ്ങൾ വനോൽപ്പന്നങ്ങളുടെ ഒരു വാണിജ്യ കേന്ദ്രമായി മാറിയത്. ബ്രിട്ടീഷ് കൊളോണിയൽ ഘട്ടത്തിൽ ഇവിടെ മുളകൾ, വന്യജീവികൾ, വിവിധതരം മത്സ്യങ്ങൾ എന്നിവയുടെ വ്യാപകമായ ചൂഷണങ്ങൾക്ക് തുടക്കം കുറിച്ചു. 1764 മുഗൾ ഭരണകാലത്ത് സുന്ദർബൻ പ്രദേശങ്ങൾ ആദ്യമായി അളന്നു തിട്ടപ്പെടുത്തി. 1875 ഇവിടം സംരക്ഷിത വനമേഖലയായി പ്രഖ്യാപിക്കപ്പെട്ടു. ദേശീയ ഉദ്യാനങ്ങളും വന്യമൃഗ കേന്ദ്രങ്ങളും സ്ഥാപിച്ചുകൊണ്ട് ജനാധിപത്യ സർക്കാരുകൾ കണ്ടൽ വനങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തു. സുന്ദർബൻ നാഷണൽ പാർക്ക്, സുന്ദർബൻ ടൈഗർ റിസർവ് തുടങ്ങിയ സംരക്ഷിത മേഖലകൾ നിയന്ത്രിതമായി മാത്രമാണ് പ്രവേശനാനുമതി. സുന്ദർബന്റെ ദേവത. ബോൺബീവി എന്നാണ് സുന്ദർബൻ ജനതയുടെ രക്ഷകയായ ദേവതയുടെ പേര്. ബംഗാൾ കടുവകളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും സുന്ദർബൻ ജനതയെ കാത്തുരക്ഷിക്കുന്നത് ഈ ദേവതയാണെന്നാണ് സങ്കല്പം. ഇബ്രാഹിം ഖാസി എന്ന മുസ്ലിം ഫക്കീറിന്റെയും ഗുലാൽ ബീബി എന്ന ഹിന്ദു സ്ത്രീയുടെ മകളാണ് ദിവ്യ അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ച് സുന്ദർബന്റെ ദേവതയായി മാറിയത് എന്നാണ് വിശ്വാസം. സുന്ദർബനിൽ പലയിടത്തും ബോൺ ബീവിയെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. അവരുടെ പരമ്പരാഗത നൃത്ത ചുവടുകളിലും നാടൻ പാട്ടുകളിലുമൊക്കെ രക്ഷകയായ ബോൺ ബീവിയെ പ്രകീർത്തിക്കുന്നു. സുന്ദർബൻ വനാന്തരങ്ങളിൽ തേനെടുക്കാൻ പോകുന്നവരും വിറക് വെട്ടാൻ പോകുന്നവരും കാർഷിക വൃത്തികളിൽ ഏർപ്പെടുന്നവരുമൊക്കെ ബോൺ ബീവിയെ നമിച്ചുകൊണ്ട് ജോലിയിലേക്ക് പ്രവേശിക്കൂ. ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി സുന്ദർബൻ മേഖലയിൽ ഏകദേശം 72 ലക്ഷം ആണ് ജനസംഖ്യ. അതിൽ 45 ലക്ഷം പേരും ഇന്ത്യൻ അതിർത്തിക്കുള്ളിലാണ്.